2024 സെപ്റ്റംബർ 13 വെള്ളി. കേരളകൗമുദി ഇ പേപ്പറിന്റെ സെന്റർ സ്പ്രെഡിൽ നിന്നും വാർത്തകൾ വായിക്കുന്നത് മേഘാ പി പണിക്കർ. യെച്ചൂരി വിട പറയുമ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷ പ്രവർത്തകരും മലയാളി എന്ന പോലെ യെച്ചൂരിയെ കണ്ടിരുന്നു. പ്രസാദോത്സവമായ അദ്ദേഹത്തിന്റെ രൂപവും വാക്കുകളിലെ തെളിമയും കേരളവും ഏറെ പ്രതീക്ഷകളോടെ ഏറ്റുവാങ്ങിയിരുന്നു. രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് യൗവന തീക്ഷ്ണമായ മുഖശോഭ നൽകിയ നേതാവിനെയാണ് സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിലൂടെ നഷ്ടമായത്. മികച്ച സംഘാടകൻ, പ്രത്യയശാസ്ത്ര വിഷാദരൻ, മുന്നണി രാഷ്ട്രീയ രൂപീകരണത്തിന്റെ പിന്നണിപ്പടയാളി എന്നിങ്ങനെ രാഷ്ട്രീയ നേതൃപദവിയുടെ സർവ്വതലങ്ങളിലും സ്വയം അടയാളപ്പെടുത്തിയ നേതാവായിരുന്നു അദ്ദേഹം. എപ്പോഴും ചുരുക്കുന്ന മുഖത്തോടെ ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും പരിവർത്തനങ്ങൾക്കപ്പുറം രാജ്യത്തെ ജനാധിപത്യ മതനിരപേക്ഷ ജനത ഒന്നടങ്കം അദ്ദേഹത്തെ മനസ്സിൽ ഏറ്റുവാങ്ങിയിരുന്നു. കക്ഷി രാഷ്ട്രീയത്തിന്റെ കേവല പരിമിതികൾ കടന്ന് എല്ലാ വിഭാഗം ആളുകൾക്കും സ്വീകാരനാകാൻ കഴിയുന്ന അപൂർവം നേതാക്കൾക്ക് മാത്രം കഴിയുന്ന കാര്യമാണിത്. വ്യത്യസ്ത രീതികളിലാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ രാജ്യത്തെ എക്കാലത്തെയും പ്രകാശ ഗോപുരങ്ങളായ AKGക്കും EMSനും സുന്ദരയ്ക്കും ഇപ്പോൾ വിശ്രമത്തിലുള്ള VSനും ശേഷം ജനഹൃദയങ്ങൾ തൊടാൻ കഴിഞ്ഞു. യെച്ചൂരിക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷ പ്രവർത്തകരും മലയാളി എന്ന പോലെ യെച്ചൂരി കണ്ടിരുന്നു. പ്രസാദോത്സവമായ അദ്ദേഹത്തിന്റെ രൂപവും വാക്കുകളിലെ തെളിമയും കേരളം ഏറെ പ്രതീക്ഷയോടെ ഏറ്റുവാങ്ങിയിരുന്നു. 3 ഘട്ടങ്ങളിലായി 9 വർഷത്തോളം CPM ജനറൽ സെക്രട്ടറി, ദീർഘകാലം പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി അംഗം, അതിനു മുമ്പ് SFI നേതാവ്, രാജ്യത്തെ വിസ്തൃതമായ ജവഹർലാൽ നെഹ്റു സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് എന്നിങ്ങനെ സംഘടനാ പ്രവർത്തനത്തിന്റെ എല്ലാ പടവുകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ചാണ് യെച്ചൂരി രാജ്യത്തെ CPMന്റെ നായകനായി വിരാജിച്ചത്. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ സങ്കീർണ വഴികൾ ധാരണം ചെയ്യാൻ ശ്രമിച്ച ജീവിതം, നിയോഗം പോലെ രാഷ്ട്രീയ ജീവിതത്തിന്റെ കനലും കണ്ണീരും നിറഞ്ഞ വീഥികളിൽ എത്തിപ്പെടുകയായിരുന്നു. 1ാം ക്ലാസ്സോടെ MA സാമ്പത്തിക ശാസ്ത്രം ജയിച്ച JNUയിൽ ഗവേഷണ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് അടിയന്തരാവസ്ഥക്കാലത്ത് അറസ്റ്റ് ചെയ്യുന്നതും ജയിലാക്കുന്നതും. അതോടെ ഗവേഷണം മുടങ്ങിയെങ്കിലും രാഷ്ട്രീയ തന്ത്രജ്ഞരുടെ ഗവേഷണശാലകളിലേക്ക് എടുത്തുചാടുകയായിരുന്നു. സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കളായ EMSഉം സുന്ദരയും ചേർന്ന JNUയിൽ നിന്ന് കണ്ടെടുത്ത ഊതിക്കാച്ചിയെടുത്തതാണ് യെച്ചൂരിലെ തിളക്കമാർന്ന രാഷ്ട്രീയ വ്യക്തിത്വം. അക്കാദമിക് രംഗത്തെ മികവ് രാഷ്ട്രീയ വഴികളിലും യെച്ചൂരിക്ക് കരുത്തായി. വിദ്യാഭ്യാസം കൊണ്ടും ഔദ്യോഗിക സ്ഥാനങ്ങൾ കൊണ്ടും സമ്പന്നമായ കുടുംബം പാരമ്പര്യമായിരുന്നു യെച്ചൂരിയുടേത്. ആന്ധ്രാപ്രദേശിലെ ഈസ്റ്റ് ഗോദാവരി ജില്ലയിലെ കാക്കി നഡയാണ് വേരുകളെങ്കിലും ജനനം മദ്രാസിൽ, പഠനം മദ്രാസിലും ഡൽഹിയിലും. ഡൽഹിയിലെ പ്രസിഡന്റ് ST സ്കൂളിൽ നിന്ന് CBSE 12ാം ക്ലാസ് പരീക്ഷ ജയിച്ച് രാജ്യത്തെ 1ാമനായി. ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് BA ഓണേഴ്സും JNUയിൽ നിന്ന് MA എക്കണോമിക്സും 1ാം ക്ലാസ്സോടെ വിജയം. തെലുങ്കും തമിഴും ഹിന്ദിയും ഇംഗ്ലീഷും അടക്കം നിരവധി ഭാഷകളിൽ പ്രാവീണ്യം. എല്ലാം ചേർന്ന് യെച്ചൂരിയുടെ വ്യക്തിത്വത്തിന് ഒരു പാൻ ഇന്ത്യ പരിവേഷമുണ്ടായി. ഇന്ത്യൻ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളെ ഉൾക്കാഴ്ചയോടെ കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. സർവ്വദേശീയ സംഭാവനകളെപ്പറ്റി കുറ്റമറ്റ കാഴ്ചപ്പാടായിരുന്നു. മുന്നണി രാഷ്ട്രീയത്തിന്റെ നന്മതിന്മകളെ വ്യവച്ഛേദിച്ച് അറിയുന്നതിലും അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിലപാടുകൾ എടുക്കുന്നതിലും അദ്ദേഹം മികവ് കാട്ടി. 1ാം UPA സർക്കാരിലുണ്ടായിരുന്ന പൊതു മിനിമം പരിപാടി തയ്യാറാക്കുന്നതിലും ഹർകിഷൻ സിംഗ് സുർജിത്തിന് കരുത്തുപകർന്ന് ഒപ്പം നിന്നു. കോൺഗ്രസ് നേതാവ് P. ചിദംബരവുമായി ചേർന്ന് പൊതു മിനിമം പരിപാടിയുടെ കരട് രൂപം നൽകി. സോവിയറ്റ് യൂണിയന്റെയും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളുടെയും ശിഥിലീകരണത്തിന്റെ നാളുകളിലെല്ലാം മുതലാളിത്തത്തിന് ഏക ബദൽ സോഷ്യലിസമാണെന്ന് കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാട് അദ്ദേഹം ഇക്കാലത്തും ഉയർത്തിപ്പിടിച്ചു. 2015 April 19 പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടയുടൻ വിശാഖപട്ടണത്തെ സമ്മേളന ഹാളിൽ നടത്തിയ പ്രസംഗത്തിലും യെച്ചൂരി ഈ കാഴ്ചപ്പാടാണ് അവതരിപ്പിച്ചത്. ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട 5ാം ദിവസം അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നതും അന്ന് പത്രപ്രവർത്തക യൂണിയനിൽ കേസരി സ്മാരക ഹാളിൽ മീറ്റ് ദ പ്രസ് നടത്തിയതും ഇപ്പോഴും തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകരുടെ ഓർമ്മകളിൽ ഊഷ്മള അനുഭവമാണ്. 2005-17 കാലയളവിൽ ഒരു വ്യാഴവട്ടം രാജ്യസഭാ അംഗമായിരുന്നു. പാർലമെന്ററി രംഗത്ത് നടത്തിയ ഇടപെടലുകളും ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഭാഗമാണ്. പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന ഘട്ടത്തിലും 1ാം UPA സർക്കാരിന്റെ കാലത്ത് അമേരിക്കയുമായി ആണവ കരാറിൽ ഏർപ്പെടാനുള്ള മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ നടപടിയെ വാചാലമായി യെച്ചൂരി രാജ്യസഭയിൽ എതിർത്ത് സംസാരിച്ചു. വിദേശ സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളിലെ സമ്മേളനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖമായിരുന്നു യെച്ചൂരി. പാർട്ടിയിൽ അന്താരാഷ്ട്ര വിഭാഗത്തിന്റെ ചുമതലക്കാരനായിരുന്നതിന്റെ അനുഭവജ്ഞാനവും ഇതിൽ അദ്ദേഹത്തിന് മുതൽക്കൂട്ടായി. തന്റെ പാർട്ടിയുടെ വിശ്വാസ പ്രമാണങ്ങളിൽ അടിയുറച്ച് നിന്ന് എതിർചേരിയിൽ നിന്ന് പോരാടുമ്പോഴും വ്യക്തിപരമായ സൗഹൃദങ്ങൾ സൂക്ഷിക്കാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അമേരിക്കൻ വിദേശ നയത്തിന്റെ വിമർശകനായും ഒബാമ റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യാതിഥിയായി വന്നതിനെ വിമർശിക്കാനും പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സൈന്യം നടത്തുന്ന ഇടപെടലുകളെ എതിർക്കുവാനും പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനുമൊക്കെ അദ്ദേഹത്തിന് കരുത്തായതും സർവദേശീയ രാഷ്ട്രീയത്തിലുള്ള ഈ കാഴ്ചപ്പാടായിരുന്നു. 2021 ഏപ്രിൽ മകൻ ആശിഷ് യെച്ചൂരി കോവിഡ് ബാധിച്ച് അകാലത്തിൽ മരണപ്പെട്ടത് യെച്ചൂരിയെ പിൻകാലത്ത് പിന്തുടരുന്ന നോവായിരുന്നു. എന്നാൽ വ്യക്തിപരമായ ആ നഷ്ടം ഒരു തരത്തിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഇടപെടലുകളെ ബാധിച്ചിരുന്നില്ല. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും LDFന് വേണ്ടി അദ്ദേഹം ഓടി നടന്ന് പ്രസംഗിച്ചു. 2 മാസങ്ങൾക്ക് മുമ്പ് ജൂലൈയിൽ ആദ്യവാരം കൊല്ലത്താണ് അദ്ദേഹം കേരളത്തിന്റെ അവസാനമായി ഒരു പരിപാടിക്കെത്തിയത്. പ്രത്യയശാസ്ത്രത്തിന്റെ പിടിഭാഷയില്ലാതെ ആരുമായും അടുത്തിടപഴകാനും എന്നാൽ തന്റെ ആദർശത്തിൽ അടിയുറച്ച് നിൽക്കുവാനും പാർട്ടിയിലെ സൌമ്യ മുഖമായിരുന്നു യെച്ചൂരിക്ക് കഴിഞ്ഞിരുന്നു. CPMന്റെ സമുന്നത നേതാവ് എന്ന നിലയിൽ പാർട്ടി ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്കിടെയാണ് യെച്ചൂരിയുടെ ആകസ്മികമായ വേർപാട്. പാർട്ടിയും ഇടതുപക്ഷ വിശ്വാസികളെയും സംബന്ധിച്ച് വലിയ നഷ്ടം തന്നെയാണ്. കേരള കൗമുദിയുമായി എന്നും ഹൃദ്യമായ ബന്ധം പുലർത്തിയ നേതാവായിരുന്നു അദ്ദേഹം. ആ ഓർമ്മകൾക്ക് മുന്നിൽ ഞങ്ങൾ പ്രണാമം അർപ്പിക്കുന്നു.